2021 ജൂലൈ 20 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. സാമൂഹ്യ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ അപ്രതീക്ഷിതമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതുപോലെ കേരളീയ സാമൂഹ്യ ഘടനയ്ക്കുമേലെയും കാലാവസ്ഥാ വ്യതിയാനം അപ്രതീക്ഷിത ന്യൂനമർദ്ദങ്ങൾ സൃഷ്ടിച്ചുവരുന്നുണ്ട്. പതുക്കെയാണെങ്കിലും ഗൌരവതരമാണ് അതിന്റെ സഞ്ചാരം. അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊള്ളിയേക്കാമെന്ന് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ചിന്തിക്കുന്നു എന്നത് മാത്രമാണ് യഥാർത്ഥ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഈ സാമൂഹ്യ കാലാവസ്ഥാ വ്യതിയാനത്തെ വ്യതിരിക്തമാക്കുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണത്തിൽ ജനസംഖ്യാനുപാതികമായി മാറ്റം വരുത്തിയ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ തീരുമാനം വലിയ ചർച്ചയായത് സാമൂഹ്യ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ബഹിർസ്ഫുരണമാണ്. രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ യു പി എ ഭരണകാലത്ത് രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. സത്യസന്ധമായ ഒരിടപെടലായിരുന്നു യു പി എ സർക്കാരിന്റേതെന്ന് ആ സമിതിയുടെ അധ്യക്ഷനെ നിശ്ചയിച്ചതിലൂടെ തന്നെ വ്യക്തമായി. രജീന്ദർ സച്ചാർ ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് മാത്രമായിരുന്നില്ല, മനുഷ്യാവകാശ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉപസമിതിയിലെ അംഗമായിരുന്നു സച്ചാർ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ അഭിഭാഷകനുമായിരുന്നു സച്ചാർ. 2006 നവംബറിൽ സച്ചാർ സമിതി പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ 2001 രാജ്യത്തെ 138 ദശലക്ഷം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന് സിവിൽ സർവീസ്, പോലീസ്, മിലിറ്ററി, രാഷ്ട്രീയ മേഖലകളിൽ പ്രാതിനിധ്യം തീർത്തും കുറവാണെന്നാണ്. മുസ്ലിങ്ങൾ ദരിദ്രരും നിരക്ഷരരും ആരോഗ്യമില്ലാത്തവരും മറ്റ് ഇന്ത്യൻ പൌരന്മാരെ അപേക്ഷിച്ച് നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുമാണ്. മുസ്ലിംകൾക്ക് തുല്യ പരിഗണന ഉറപ്പാക്കാനാണ് സമിതി പ്രധാനമായും ശുപാർശ ചെയ്തത്. പാലോളി സമിതിയും കേരളവും. രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കൈക്കൊള്ളേണ്ട നടപടികൾ സംബന്ധിച്ചുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെ റിപ്പോർട്ട്. സിപിഎം കേന്ദ്ര കമ്മിറ്റിയിലെ ഇപ്പോഴത്തെ ക്ഷണിതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം കാത്തുസൂക്ഷിക്കുന്ന സാത്വികനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ സമിതി കേരളത്തിലുടനീളം സഞ്ചരിച്ച് സിറ്റിംഗ് നടത്തിയാണ് സമഗ്രമായ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ സാമൂഹ്യാവസ്ഥ ഭേദമാണെന്ന് പറയാം. എന്നാൽ മലബാർ ജില്ലകളിലെ മുസ്ലിം പെൺകുട്ടികളിൽ വിദ്യാഭ്യാസപരമായും മറ്റുമുള്ള പിന്നാക്കാവസ്ഥ നിലനിൽക്കുന്നത് ദുസ്ഥിതിക്ക് കാരണമാകുന്നുവെന്ന് സമിതി കണ്ടെത്തി. ആ കണ്ടെത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സമിതി സമർപ്പിച്ചത്. മുസ്ലിം ജനതയോടൊപ്പം തന്നെ കേരളത്തിൽ അവശതയനുഭവിക്കുന്ന പരിവർത്തിത ലത്തീൻ ക്രൈസ്തവർക്ക് ഉൾപ്പെടെ സഹായം ലഭ്യമാക്കണമെന്ന ക്രിയാത്മക നിർദ്ദേശവും പാലോളി കമ്മിറ്റിയുടേതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവാദമായ 80-20 എന്ന അനുപാതത്തിലുള്ള സ്കോളർഷിപ്പ് വിഭജന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതും ഇപ്പോൾ ജനസംഖ്യാനുപാതത്തിലേക്കുള്ള വിഭജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. സമിതികളുടെ സാമൂഹ്യ പ്രസക്തി. ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പിനുള്ള അനുപാതം 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യാനുപാതികമായി പുനഃക്രമീകരിച്ചിരിക്കുന്നത്. സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് മുസ്ലിം 26.56%, ക്രിസ്ത്യൻ 18.38%, ബുദ്ധർ, ജൈനർ, സിഖ് 0.01% വീതം എന്നിങ്ങനെയാണ് വിഭജനം. ഇതുപ്രകാരം സ്കോളർഷിപ്പ് പുനഃക്രമീകരിക്കുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 80% വിഹിതത്തിൽ കുറവ് വരുമെന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തിയിരിക്കുന്ന ആശങ്ക. എന്നാൽ ആനുകൂല്യത്തിൽ ഒരു കുറവും വരാതിരിക്കാൻ 5.5 കോടിയുടെ അധിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടർക്ക് ഒരു കുറവും വരുത്താതെ കിട്ടാതെ പോയവർക്ക് കൂടി സ്കോളർഷിപ്പ് ലഭ്യമാക്കാൻ നടപടിയെടുക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം ഒറ്റനോട്ടത്തിൽ ന്യായമാണ്. പക്ഷേ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിവിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫോർമുലയുടെ ഒരു ഘടകമാണ് ഇവിടെ ഇപ്പോൾ പ്രായോഗിക തലത്തിൽ പ്രകടമായതെന്ന് തിരിച്ചറിയുമ്പോഴാണ് പുതിയ തീരുമാനത്തിന്റെ രാഷ്ട്രീയമാനം എത്രയെന്ന് ബോധ്യമാവുക. വാസ്തവത്തിൽ ഹൈക്കോടതി വിധി ഒരു നിമിത്തം മാത്രമായിരുന്നു. രജീന്ദർ സച്ചാർ സമിതി എന്തിനുവേണ്ടി രൂപീകരിച്ചു, അവരെന്താണ് റിപ്പോർട്ട് നൽകിയത്, അതിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെ എന്നീ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാകുന്ന രാസമാറ്റം കൂടി പുതിയ തീരുമാനത്തോടെ സംഭവിച്ചിട്ടുണ്ട്. സച്ചാർ സമിതിയും പാലോളി സമിതിയും നിയോഗിക്കപ്പെട്ടതിന്റെ ഉദ്ദേശ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. പാലൊളി സമിതി 20% ആനുകൂല്യം അവശ്യ പരിവർത്തിത ക്രൈസ്തവ സമൂഹത്തിനും അനുവദിക്കാൻ നിർദ്ദേശിച്ചത് സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ മുൻനിർത്തിയാണ്. ആ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ എന്നതിൽ നിന്ന് വെറും ന്യൂനപക്ഷ ആനുകൂല്യം എന്ന നിലയിലേക്ക് കേരള സർക്കാരിന്റെ പുതിയ തീരുമാനം മാറ്റപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനൊപ്പം ലത്തീൻ സമുദായം പോലെ ചില അവശ്യ ക്രൈസ്തവ വിഭാഗങ്ങളും ആശങ്കകൾ പ്രകടിപ്പിച്ചത് അവരുടെ ആനുകൂല്യം കുറയുമോ എന്ന നിലയ്ക്കാണ്. പക്ഷേ പ്രതിപക്ഷ കക്ഷിയായ UDFന് എന്തിനേറെ മുസ്ലിം ലീഗിന് പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് എതിർവാദങ്ങൾ ഉയർത്താനുള്ള പരിമിതിയാണ് പുതിയ തീരുമാനം വെളിച്ചത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് കൗതുകകരമായ കാര്യം. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് സംസ്ഥാന മന്ത്രിസഭാ തീരുമാനത്തെ ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്തത് സഭാമക്കളുടെ മനസ്സറിഞ്ഞാണ്. സ്കോളർഷിപ്പ് ആനുകൂല്യ വിഭജനം 80-20 ആക്കിയതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത ഹൈക്കോടതിക്ക് ബോധ്യമായോ എന്ന് പാലൊളി മുഹമ്മദ്കുട്ടി നിഷ്കളങ്കമായ സംശയമുയർത്തിയത് വിഷയത്തിൽ വളച്ചൊടിക്കപ്പെട്ട വ്യാഖ്യാനവും വിവാദവും ഉരുത്തിരിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ശരിക്കും അനാവശ്യമാണ് ഇപ്പോഴത്തെ വിവേചനം എന്ന ആക്ഷേപം എന്നതാണ് ശരി. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക സാമൂഹ്യ പിന്നാക്കാവസ്ഥ പഠിക്കാനായി സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് JB കോശി അധ്യക്ഷനായി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ട് അടുത്ത വർഷം മാർച്ചോടെയെങ്കിലും ലഭിച്ചേക്കും. അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാവുന്നതാണ്. പാലൊളി സമിതിയുടെ അടിസ്ഥാനത്തിലെ ആനുകൂല്യ വിതരണം പൂർണമായും മുസ്ലിം പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ മാത്രമായി നീക്കിവയ്ക്കാവുന്നതും അത്തരത്തിലൊരു നീക്കുപോക്കിലേക്ക് ഒരുപക്ഷേ ഇനി ഇടതു സർക്കാർ കടക്കുമോ കണ്ടറിയണം. UDFന്റെയും കോൺഗ്രസിന്റെയും പ്രതിസന്ധി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപായി ശക്തി പ്രാപിച്ചുവന്ന ഒന്നായിരുന്നു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവന്ന ലീഗ് വിരുദ്ധ മനോഭാവം. ഒരുതരം ഇസ്ലാമോഫോബിയ എന്ന നിലയിലേക്ക് ചർച്ച വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അവിടെ സുവർണാവസരം മുന്നിൽ കണ്ടിട്ടായിരുന്നു BJP ക്രൈസ്തവ വോട്ടുബാങ്കിൽ കണ്ണുവച്ചത്. പക്ഷേ ഫലം പുറത്തുവന്നപ്പോൾ BJPക്ക് ക്രിസ്ത്യൻ മേഖലയിൽ അർപ്പിച്ച പ്രതീക്ഷ നഷ്ടമായി. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ക്രൈസ്തവ മേഖലയിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ട് കണക്കിൽ സൂക്ഷ്മമായി വിശകലനം ചെയ്ത ഏജൻസികളുടെ കണ്ടെത്തലുകളനുസരിച്ച് UDFനെ ക്രിസ്ത്യൻ മേഖല പാടെ തഴഞ്ഞിട്ടില്ലെന്ന് കാണാനാകും. തഴഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല UDFന് പിടിച്ചു നിൽക്കാനായത് തന്നെ ഒരു പരിധിവരെ ക്രൈസ്തവ മേഖലയിലെ പിന്തുണ കൊണ്ടായിരുന്നെന്നും കാണുന്നു. മുസ്ലിം ക്രൈസ്തവ പിന്തുണ ഏറെ തുണയായത് UDFന് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമാണ് മുസ്ലിം പിന്തുണ UDFന് കൂടുതൽ അനുകൂലമാക്കിയത്. ക്രൈസ്തവ മേഖലയിൽ പക്ഷേ കോൺഗ്രസ് മുന്നണിയുടേത് പരമ്പരാഗത വോട്ട് അടിത്തറ തന്നെയാണ്. അല്പം ചോർച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും ആ ചോർച്ച ഗുണമുണ്ടാക്കിക്കൊടുത്തത് ഇടതിനാണ്. 2016 ക്രൈസ്തവ പിന്തുണയിൽ 7% വർധനയാണ് UDFനുണ്ടായത്. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് കുറവാണ്. ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ഇടതുമുന്നണിക്ക് ലഭിച്ച വോട്ട് നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 14% വർധനയുണ്ടായിട്ടുണ്ട്. മുസ്ലിം പിന്തുണയും 4% വർദ്ധിച്ചു. മാർ ജോർജ് ആലഞ്ചേരിയും PJ ജോസഫും KM മാണിയുടെ നിര്യാണത്തിനുശേഷം മുതിർന്ന നേതാവ് PJ ജോസഫ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് അപ്രതീക്ഷിത പ്രതികരണം ജോസഫിനോടുണ്ടായി എന്ന് കേരള കോൺഗ്രസുകാർക്കിടയിൽ സംസാരമുണ്ട്. അത് ഈ സ്കോളർഷിപ്പ് വിതരണത്തെപ്പറ്റിയായിരുന്നു. ജനസംഖ്യാനുപാതികമായി നിങ്ങൾ എന്തുകൊണ്ട് ഇത് പുനഃക്രമീകരിച്ചില്ലെന്ന് അദ്ദേഹം ജോസഫിനോട് കയർത്തെന്നാണ് പറയപ്പെടുന്നത്. UDF ഭരിച്ച 2011 മുതൽ 2016 വരെയുള്ള കാലയളവിലും പാലൊളി കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രകാരമുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ മാറ്റം വരുത്താതിരുന്നതാണ് പ്രകോപനം. UDFനും കോൺഗ്രസിനും കത്തോലിക്ക വോട്ട് ബാങ്ക് പ്രധാനമാണ്. കേരള കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരിൽ KM മാണി അന്തരിച്ചു. മാണി കഴിഞ്ഞാൽ 2ാം മേളപ്രമാണിയാണ് ജോസഫ്. കത്തോലിക്ക സഭയുടെ പ്രതിബിംബങ്ങൾ അവിടേക്ക് ജോസ് കെ മാണി മെല്ലെ പദം വെച്ച് മുന്നേറുന്നു. അവരിപ്പോൾ ഇടതുപക്ഷത്താണ്. അനുകൂല കാലാവസ്ഥയെ ദൃഢപ്പെടുത്തിയെടുക്കാനാണ് ഇടതു ശ്രമം. കോൺഗ്രസിന് ക്രൈസ്തവ ബെൽറ്റ് ജീവവായുവാണെന്നിരിക്കെ സർക്കാർ തീരുമാനത്തെ അവർക്ക് തള്ളിപ്പറയാനാവില്ല. മുസ്ലിം ലീഗിനെയും മുസ്ലിം ജനസാമാന്യത്തെയും കൂടെ നിർത്തുകയും വേണം. അതിനാലാണ് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്തവണ്ണം വർത്തമാനങ്ങൾ പറയാനുള്ള നയതന്ത്ര വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മെനക്കെടുന്നത്. ക്രൈസ്തവ മേഖലയിൽ സ്വീകാര്യത നേടിയെടുക്കുമ്പോഴും മുസ്ലിം മേഖലയിൽ ചോർച്ചയുണ്ടാകാതിരിക്കാനുള്ള കരുതൽ ഇടതുപക്ഷത്തുമുണ്ട്. മലബാറിലെ ലീഗ് കോട്ടകളിൽ പോലും ചിലയിടങ്ങളിൽ ഇക്കുറി കടുത്ത മത്സരം ഇടതിന് കാഴ്ചവെക്കാനായിട്ടുണ്ട്. ആ പിന്തുണ നിലനിർത്തിക്കൊണ്ടുപോകണം. അതിനാൽ തന്ത്രപരമായ സാമർഥ്യം ജനാധിപത്യം ഇനിയുള്ള ദിവസങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പുതിയ സ്കോളർഷിപ്പ് വിഭജന ഫോർമുലയോടെ സുറിയാനി കത്തോലിക്കരും ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ തുടങ്ങിയവരുമൊക്കെ ഉൾപ്പെട്ട മുന്നാക്ക ക്രൈസ്തവർക്കും ആനുകൂല്യങ്ങളെത്തും. അതേപ്പറ്റി ചോദിച്ചപ്പോൾ ചില ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ചില സമ്പന്ന മുസ്ലിം പ്രമാണിമാരുടെ പേരെടുത്തു പറഞ്ഞ് തിരിച്ചു ചോദിച്ചു, അവരുടെ മക്കൾക്കും സ്കോളർഷിപ്പ് കിട്ടില്ലേ? കേരളീയമായ സാമൂഹ്യ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമെന്ന് സമാധാനിക്കുകയാണ് വഴി.